ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. ശ്രേഷ്ഠ വൈദികരെ, MMVS അനുഗ്രഹീതരായ നേതൃത്വം വഹിക്കുന്ന പ്രിയ വനിതകളെ, ഈ ക്ലാസ്സിൽ ഭക്തിയാദരപൂർവ്വം സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ക്രിസ്തുയേശുവിലെ സ്നേഹവന്ദനം. കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായി അപ്പോസ്തോല പ്രവൃത്തികൾ എന്ന പുസ്തകത്തെ പരിചയപ്പെടുവാനും അതിൻ്റെ മാഹാത്മ്യം നമുക്കൊരുമിച്ച് പഠിക്കുവാനും ഒരു വലിയ ശ്രമം നമുക്ക് കൂട്ടായി നടത്തുവാനായിട്ട് ദൈവം ഇട നൽകി. ആദ്യത്തെ ക്ലാസ്സിൽ ഇതിൻ്റെ ആമുഖവും 2-3 ക്ലാസ്സുകളിൽ 1-2 അധ്യായങ്ങൾ ഏകദേശം ഭംഗിയായി വിശകലനം ചെയ്യുവാനും പഠിക്കുവാനും തുടർ പഠനത്തിന് ഒരാഹ്വാനവും ലഭിക്കപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത് ഈ ക്ലാസ്സിൽ 3-4 അധ്യായങ്ങൾ ഒരുമിച്ച് ചേർത്ത് പഠിക്കുവാൻ ഇഷ്ടപ്പെടുകയാണ്. നമുക്കറിയാം, 2 അധ്യായം അവസാനിച്ചത് കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്ന ഒരു സമൂഹം ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടുവരുന്നു. സഭ വളരാൻ തുടങ്ങുകയാണ്. അതിൻ്റെ അടിസ്ഥാന ശില ഇട്ട് കഴിഞ്ഞു, തുടക്കം കുറിച്ചു. ആദിമ ക്രൈസ്തവ സഭയുടെ രൂപം ഏകദേശം ഒരു തുടക്കത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് ചലിക്കപ്പെടുമ്പോൾ പ്രധാനമായി ആ സമയത്ത് നടന്ന ഒരത്ഭുതത്തെക്കുറിച്ചാണ് ഇന്നത്തെ പഠന വിഷയത്തിൽ ആദ്യമായി അവതരിപ്പിക്കാനുള്ളത്. ശിഷ്യന്മാർക്ക് ദൈവം പരിശുദ്ധാത്മാവിലൂടെ കൊടുത്ത ശുശ്രൂഷയുടെ ഒരു അനുഗ്രഹം, രോഗി സൗഖ്യത്തിന് വേണ്ടി കൊടുത്ത ഒരു അനുഗ്രഹം അവരെപ്രകാരം ഉപയോഗിച്ചു, അതിൽ ഉണ്ടായ അനുഭവങ്ങൾ, സമൂഹം അതിനെ എങ്ങനെ കണ്ടു, അതിന് അവരെങ്ങനെയൊക്കെ ചോദ്യം ചെയ്യപ്പെട്ടു, അവർക്ക് അതിനെങ്ങനെ മറുപടി കൊടുക്കാൻ പറ്റി, അതിൻ്റെ ഒടുവിൽ എന്തൊക്കെ സംഭവിച്ചു, ഇതാണ് 3 അധ്യായം. പ്രത്യേകിച്ച് ഒരു സമയത്തിൻ്റെ നാഴികയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഈ അധ്യായം ആരംഭിച്ചത്. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9 മണിനേരം പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ എന്നാരംഭിക്കുന്ന ഈ പുസ്തകത്തിൽ എന്താണ് ഈ 9 മണി? അതിന് ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിൾ കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം, ദ അപ്പോസ്റ്റിൽസ് വെയർ ഒബ്സർവിംഗ് റെഗുലർ ജൂയിഷ് അവേഴ്സ് ഓഫ് പ്രേയർ ജസ്റ്റ് ആസ് ബിലീവേഴ്സ് ഹാഡ് ഡൺ ഫോർ സെഞ്ചുറീസ്. 54 സങ്കീർത്തനം 18 വാക്യം, ഡാനിയേൽ പ്രവചനം 6 അധ്യായം 11 വാക്യത്തിലൊക്കെ യാമ പ്രാർത്ഥനയുടെ പ്രസക്തിയെക്കുറിച്ച് ഭംഗിയായിട്ട് വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ ചിന്തിച്ചാൽ ഒരു ദിവസം യഹൂദ പശ്ചാത്തലത്തിൽ ആരംഭം കുറിക്കുന്നത് 6 മണിക്കും, പിന്നീട് അതിനുശേഷം 9 മണി, രാവിലെ 6 മണി, 9 മണി, 12 മണി, ഉച്ചയ്ക്ക് 3 മണി. ഇങ്ങനെയാണ് യാമങ്ങളെ 7 തിരിച്ചിരിക്കുന്നതെങ്കിൽ 9 മണി നേരമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മനസ്സിലാക്കുന്ന രീതി പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞ് ഉള്ള 3 മണി സമയം. ഈ സമയം ഒരു യാമപ്രാർത്ഥനയുടെ സമയമാണ്. അപ്പോൾ കൃത്യമായി യാമപ്രാർത്ഥനകളിൽ പങ്കെടുക്കുന്ന ഒരു പദവി എരുശലേം ദേവാലയത്തിൽ ശിഷ്യഗണത്തിനുണ്ടായിരുന്നു. നമ്മളെയും ഓർമ്മപ്പെടുത്തുകയാണ് യാമപ്രാർത്ഥനയുടെ പ്രാധാന്യം. ആ യാമപ്രാർത്ഥനയുടെ സമയത്താണ് അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നു കൊണ്ടുവന്നു അവനെ ദേവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷയാചിക്കുവാൻ. സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിങ്കിൽ ദിനം പ്രതി ഇരുത്തുമാറുണ്ട്. ഒരു യെരുശലേം ദേവാലയത്തിൻ്റെ 14 വാതിലുകളിൽ വാതിലുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കാര്യം നമ്മൾ മുൻപ് ഏതെങ്കിലും വിഷയങ്ങളിലൂടെ പഠിച്ചു കാണുമെന്ന് ഞാൻ കരുതട്ടെ, അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ തന്നെ അതിനെക്കുറിച്ച് അതിൻ്റെ പേരുകൾ സഹിതം പറയുന്നുമുണ്ട്. ഈ 14 വാതിലുകളോടൊപ്പം അതിൻ്റെ പ്രധാന സ്ഥലങ്ങളിൽ ഉള്ള ചില മണ്ഡപങ്ങളെക്കുറിച്ചും ഗോപുരങ്ങളെക്കുറിച്ചും വേദപുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അപ്രകാരമുള്ള ഒരു ഗോപുരത്തെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിച്ചത്. സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിങ്കിൽ എല്ലാ ദിവസവും ഇരുത്തപ്പെട്ടൊരു രോഗിയെ ഇവർ കണ്ടപ്പോൾ എന്ത് സംഭവിച്ചു? 3:1-10 വായിച്ചാൽ, chapter 3 verse 1 to 10, ശിഷ്യന്മാർക്ക് ദൈവം കൊടുത്ത വരങ്ങളിൽ 3 പ്രധാനപ്പെട്ട സംഗതികൾ ഉണ്ടായിരുന്നുവെന്ന് സുവിശേഷം പഠിപ്പിക്കുന്നുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് പ്രീച്ചിങ്, ആൻഡ് ദ സെക്കൻഡ് ഈസ് ടീച്ചിങ് ആൻഡ് ദ തേർഡ് വൺ ഈസ് ഹീലിംഗ്. ഇത് മൂന്നും കൂടി കൂട്ടിച്ചേർക്കാൻ ഇവർക്ക് ലഭിക്കപ്പെട്ട ഏറ്റവും സുന്ദരമായ ഒരവസരമാണ് മൂന്നാം അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം. അതായത് ഹീലിംഗ് മിനിസ്ട്രി ഈസ് ദ പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻ ഓഫ് ദ ഗോസ്പൽ. സുവിശേഷത്തിൻ്റെ പ്രായോഗിക തലത്തിലേക്ക് അവർ ഇറങ്ങി വന്നു. ക്രിസ്തുവും കൂടുതൽ പ്രസംഗിക്കുന്നതിനേക്കാൾ പഠിപ്പിക്കുന്നതിനേക്കാൾ ഇഷ്ടപ്പെട്ടത് ചെയ്തു കാണിക്കാനാണ്. ജീവിതം തന്നെ ഒരു സുവിശേഷമാക്കി മാറ്റി. ഇതേ ചിന്തയിൽ നിന്നുകൊണ്ട് ശിഷ്യന്മാർ തങ്ങളുടെ ജീവിതത്തിലെ ആദ്യത്തെ അനുഗ്രഹീതമായ അത്ഭുതം പ്രവർത്തിക്കാനിടയായപ്പോൾ മൂന്നാം അധ്യായം ആറാം വാക്യത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതെങ്ങനെയാണ് അവർ ആ സൗഖ്യം കൊടുക്കുന്നതിനെക്കുറിച്ച്. പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസറായനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അപ്പോൾ അതിനെക്കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 14:13 വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. ഇവിടെയും അവർക്ക് അവരുടെ നാമത്തേക്കാൾ, അവർക്ക് കിട്ടിയ കഴിവിനേക്കാൾ, കൃപയേക്കാൾ അവർ ആദ്യം ഉച്ചരിച്ച നാമം യേശുവിൻ്റെ നാമം. യേശുവിൻ്റെ നാമത്തിൽ, അല്ലെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്ന നസറായനായ ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കുക എന്നുള്ളൊരു ഒരാജ്ഞയാണ് ആ രോഗിയുടെ മേൽ കൈവച്ചുകൊണ്ട് പറയുന്നത്. എന്നാൽ വീണ്ടും 3:8 ഈ അനുഗ്രഹം കിട്ടിയ മനുഷ്യൻ എന്താ ചെയ്യുന്നത്? കൃത്യമായിട്ട് അതിനൊരു വാക്യമുണ്ട്. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു, നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടി ദേവാലയത്തിൽ കടന്നു. ദൈവത്തിൻ്റെ കൃപ ലഭിച്ചവൻ എവിടെയായിരിക്കണം എന്നുള്ളതിൻ്റെ ചിന്തയാണ് മുടന്തൻ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ പലപ്പോഴും മുടന്തന്മാർ പറയുന്നത് കേൾക്കാൻ ഇഷ്ടമുള്ളവരല്ല. പക്ഷേ ഈ മുടന്തം പോലും, അക്ഷര വിദ്യാഭ്യാസം ഇല്ലാത്ത മനുഷ്യൻ പോലും നമ്മളെ പഠിപ്പിക്കുന്നു, ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിച്ചാൽ അവൻ കൃത്യമായിട്ട് ദേവാലയത്തിൻ്റെ ഉള്ളിലുണ്ടായിരിക്കണം. നമ്മളും ഈ സമയത്ത് ചിന്തിക്കുക, എത്രയോ അനുഗ്രഹങ്ങൾ നമ്മൾ വാങ്ങിയിട്ടും ദേവാലയത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാൻ ലഭിക്കപ്പെടുന്ന അവസരങ്ങളെ പലപ്പോഴും നമ്മൾ നശിപ്പിച്ചും നിഷേധാത്മകമായിട്ടും കാണാറുണ്ട്. ഇവിടെ മുടന്തൻ പോലും ഒരു നല്ല ആശയം അപ്പോസ്തല പ്രവൃത്തികളിലൂടെ നമ്മളെ പഠിപ്പിച്ചു. വീണ്ടും ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു വലിയ ജനസമൂഹം അവിടെ ഉണ്ടായിരുന്നു. ധാരാളം പേരുണ്ട്, പരീശന്മാരുണ്ട്, സദൂക്യരുണ്ട്, സാധാരണ ജനങ്ങളുണ്ട്, ശിഷ്യഗണത്തിൽപ്പെടുന്നവരുണ്ട്, ഭക്തരായ മനുഷ്യരുണ്ട്, ഭക്തിയിലേക്ക് വരാൻ പ്രേരിപ്പിക്കപ്പെട്ടവരുണ്ട്. അങ്ങനെ ഒരു വലിയ സമൂഹത്തിൻ്റെ ഇടയിൽ ഇതൊരു വാർത്തയായി മാറിയപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ 10 സുന്ദരം ഗോപുരത്തിൻ്റെ മുമ്പിൽ ഭിക്ഷയാചിച്ചുകൊണ്ടിരുന്ന ഈ മനുഷ്യന് ഉണ്ടായ അത്ഭുതങ്ങളിൽ ആശ്ചര്യം പൂണ്ട ചിലരെങ്കിലും ചില ചോദ്യങ്ങളുമായി ഇവരുടെ മുമ്പിലേക്ക് വരികയാണ്. അതിനു മുമ്പ് അവിടെ ഒരു വാക്കിനെക്കുറിച്ച് പറയുന്നത് 3:11 അവൻ പത്രോസിനോടും യോഹന്നാനോടും ചേർന്ന് നിൽക്കുമ്പോൾ ജനം എല്ലാം വിസ്മയം പൂണ്ട് ശലോമോൻ്റേതെന്ന് പേരുള്ള മണ്ഡപത്തിൽ അവരുടെ അടുക്കൽ ഓടിക്കൂടി. യെരുശലേം ദേവാലയത്തിനോട് ചേർന്നുള്ള ഓരോ സ്ഥലങ്ങൾക്കും പ്രത്യേകതകളും പേരുകളും ഉണ്ടെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക്, ശലോമോൻ്റേതെന്ന് പേരുള്ള ഈ ഒരു മണ്ഡപത്തിൻ്റെ അടുക്കിലേക്ക് അവർ ഓടിക്കൂടി. ഇത് കണ്ടപ്പോൾ, അത്ര നേരത്തെ കഴിഞ്ഞ ചാപ്റ്ററിലെ അധ്യായത്തിലും പത്രോസ്ലീഹ ചില അത്യാവശ്യ സന്ദർഭങ്ങളിൽ എഴുന്നേൽക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് ജനത്തിന് ഉപദേശം കൊടുക്കാൻ എഴുന്നേൽക്കുന്ന സന്ദർഭം, ഇവിടെയും അങ്ങനെ ഒരു സന്ദർഭമുണ്ടായി. അപ്രകാരം ഒരു പ്രസംഗ രൂപേണ ഇവിടെ നടന്ന സംഭവത്തിന് ഒരു ഉത്തരം, അവരുടെ ചോദ്യങ്ങൾക്കെല്ലാം ഒരു വിശദീകരണം കൊടുക്കുവാൻ പത്രോസ് ഇഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളെ, അതിൻ്റെ പ്രസക്ത ഭാഗം എങ്ങനെയൊക്കെയാണ്. ഹി ഐഡൻറ്റിഫൈ ജീസസ് ആസ് ദ സഫറിങ് സെർവൻറ്റ്. വീണ്ടും പറയുന്നു, അതിൻ്റെ ഒന്നാം ഭാഗമാണ് ഞാൻ പറയുന്നത്, ഹി വാസ് കോൾഡ് ആസ് ദ സഫറിങ് സെർവൻറ്റ്. 2, അദ്ദേഹം വിശുദ്ധനാണ്, ഹോളി. 3, പറയുന്നു, ഹി ഈസ് ദ പ്രിൻസ് ഓഫ് ലൈഫ്. ഈ മൂന്ന് ആശയങ്ങൾ കർത്താവിൻ്റെ ജീവിത ദർശനത്തെക്കുറിച്ച് പത്രോസ്ലീഹ തൻ്റെ പ്രസംഗത്തിലൂടെ പറയുകയാണ്. വീണ്ടും പറയുന്നു, കർത്താവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ നിവർത്തീകരിക്കപ്പെടുന്നത് ആവശ്യമാണ്, പക്ഷേ അവൻ മരണത്തെ ജയിച്ചവനാണെന്നുള്ള ബോധ്യവും നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. 3, പറഞ്ഞു, കർത്താവിൻ്റെ രക്ഷയെക്കുറിച്ച് നിങ്ങൾ ഒരുപക്ഷെ പൂർണ്ണമായിട്ട് അറിഞ്ഞു കാണാത്തവർ വീണ്ടും അറിയുവാനുള്ളൊരു സംഭവമായിട്ട് ഇതിനെ കാണണം. നാലാമത് റിപ്പൻ്റൻസ്, അല്ലെങ്കിൽ റിപ്പൻ്റൻസിൻ്റെ മലയാളം നമുക്കറിയാം, പശ്ചാത്താപം, അനുതാപം. അതിലൂടെ മാത്രമേ രക്ഷയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ചിന്ത. ഏറ്റവും ഒടുവിൽ ചാപ്റ്റർ 3:26, റിപ്പൻ്റൻസ് ഓൾവേസ് ബ്രിങ്സ് ബ്ലെസ്സിങ്. അനുതാപത്തിലൂടെ നമുക്ക് അനുഗ്രഹം പ്രാപിക്കാൻ സാധിക്കുമെന്നുള്ളൊരു തെളിവ് ഉണ്ട് എന്നുള്ള വാക്യം കൂടി കൂട്ടിച്ചേർത്താണ് ഈ പുസ്തകം അവസാനിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്കെല്ലാം നടന്ന സംഭവത്തെ നമ്മളൊന്നും കൂടി വിശദീകരിക്കാനായിട്ട് ശ്രമിച്ചാൽ, പത്രോസ്ലീഹ പ്രസംഗത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 13-ാം വാക്യം മുതൽ താഴോട്ട് വായിച്ചാൽ, അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി, അവൻ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ വിട്ടയക്കുവാൻ വിധിച്ച പീലാത്തോസിൻ്റെ മുമ്പിൽ തള്ളി പറയുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞ 5 കാര്യങ്ങളിൽ പെടുന്ന സംഭവങ്ങളാണ് താഴോട്ട് വായിച്ചാൽ 26-ാം വാക്യം വരെ. എന്നാൽ 25-ും 26-ലും കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞങ്ങ് അവസാനിപ്പിച്ചു, ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതിയിൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവം അബ്രഹാമിനോട് അരുളി, നിങ്ങളുടെ പിതാക്കന്മാരുടെ ചെയ്ത നിയമത്തിൻ്റെയും പ്രവാചകന്മാരുടെയും മക്കൾ നിങ്ങൾ തന്നെ. നിങ്ങൾക്ക് ആദ്യമേ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ച് ഓരോരുത്തനെ അവനവൻ്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിൻ്റെ വരവിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് വിശദീകരണത്തിലൂടെ അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അവിടെയുള്ള പലവരുടെയും ചോദ്യങ്ങൾക്ക് മറുപടിക്ക് ഒരു പൂർണ്ണത കൊടുക്കുവാൻ പത്രോസ്ലീഹായ്ക്ക് സാധിച്ചു. എന്നാൽ തുടർന്നുള്ള അധ്യായത്തിലേക്ക് കയറുമ്പോൾ പിന്നീട് അവിടെ എന്തൊക്കെ നടന്നു? ഇത് ഞാൻ പറഞ്ഞു, ആളുകൾക്ക് ആശ്ചര്യമുണ്ടായപ്പോൾ, മുടന്തനെ സൗഖ്യമാക്കിയതിൻ്റെ ആശ്ചര്യമുണ്ടായപ്പോൾ ജനങ്ങളുടെ വിസ്മയം മാറ്റാൻ വേണ്ടി പത്രോസ്ലീഹ ഒരു പ്രസംഗം കൂടി നടത്തി. ആ പ്രസംഗത്തിൽ ഒരുപാട് പേര് തൃപ്തിപ്പെട്ടെങ്കിലും തൃപ്തിപ്പെടാത്ത ഒരു സമൂഹം ആ പ്രദേശത്തുണ്ടായിരുന്നു. അവരെക്കുറിച്ചാണ് 4-ാം അധ്യായം പ്രതിപാദിക്കുന്നത്. 4-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ ഒരു പ്രത്യേക വിഭാഗം ആളുകളെ പരാമർശിച്ചുകൊണ്ടാണ്. അവൻ ജനത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുരോഹിതന്മാരും ദേവാലയത്തിലെ പടനായകനും സദൂക്യരും അവരുടെ നേരെ വന്നു. അപ്പോൾ ആരാണ്, ആരൊക്കെ ഉണ്ടായിരുന്നത്? പുരോഹിതന്മാർ, പടനായകന്മാർ, സദൂക്യർ. ഈ പുരോഹിതന്മാരെ കുറിച്ച് ഞാൻ വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ല, നമ്മൾ പല പ്രാവശ്യം കേൾക്കുന്നതാണ്. പടനായകന്മാർ, അത് നമുക്ക് ബോധ്യമുള്ള വാക്കാണ്. സദൂക്യർ, സദൂക്യരെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്ന വേദഭാഗം മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 23-ൽ ഈ വിഷയം പറയുന്നുണ്ട്. നെഹമ്യാവിൻ്റെ പുസ്തകം 2:10 ഈ വിഷയം പ്രതിപാദിക്കുന്നുണ്ട്. ഒപ്പം ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റിൽ chapter 23:8 അവിടെയും പറയുന്നുണ്ട് സദൂക്യർ അല്ലെങ്കിൽ സാദുസീസ് ആരാണെന്ന് ഉള്ള ചോദ്യത്തിൻ്റെ ഉത്തരം. പുനരുദ്ധാനം ഇല്ല എന്നും ദൂതന്മാർ ഇല്ല എന്നും ആത്മാവ് എന്നൊരാശയം ഇല്ല എന്നും പഠിപ്പിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവർക്ക് മരിച്ചു കഴിഞ്ഞാൽ പുനരുദ്ധാനത്തെക്കുറിച്ച് ചിന്തയില്ല. മാലാഖമാരോ ദൂതന്മാരോ അവരുടെ എക്സിസ്റ്റൻസ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. നമുക്കൊരു ആത്മാവുണ്ടെന്നുള്ളൊരു ചിന്തയും അവർ വിശ്വസിക്കുന്നില്ല. ഇങ്ങനെ വിശ്വസിക്കുന്ന സമൂഹത്തിന് വിളിക്കുന്ന പേരാണ് സദൂക്യർ അല്ലെങ്കിൽ സാദുസീസ്. അവരും ഈ സംഘത്തിലുണ്ടായിരുന്നു. അവരെല്ലാം വന്ന് അവർ ജനത്തെ ഉപദേശിക്കുകയും മരിച്ചവരിൽ നിന്നുള്ള പുനരുദ്ധാനത്തെ യേശുവിൻ്റെ ദൃഷ്ടാന്തത്താൽ അറിയിക്കുകയാലും നീരസപ്പെട്ടു. അവരുടെ വിഷമം മാറി നിന്നിരുന്നൊരു കാലഘട്ടമാണ്. ക്രിസ്തുവിനെ ഏറ്റവും കൂടുതൽ എതിർത്തു, കുരിശിക്കപ്പെട്ടു, കുരിശിത്തറയ്ക്കാനായിട്ട് വിട്ടുകൊടുത്തു, കുരിശിത്തറച്ചു, കാവലും നിർത്തി. പക്ഷേ മരണത്തെ അതിജീവിച്ച കർത്താവ് വീണ്ടും ഉയർത്തെഴുന്നേറ്റപ്പോൾ അവർക്ക് നീരസം ആ സമയത്തുണ്ടായി. പക്ഷേ കർത്താവ് സ്വർഗാരോഹണം ചെയ്തു കഴിഞ്ഞപ്പോൾ വീണ്ടും അവർ തൃപ്തിപ്പെട്ടിരിക്കുന്നു. കാര്യം അവരുടെ നേതൃത്വം സമൂഹത്തിൽ വിശ്വാസത നഷ്ടപ്പെട്ടോ എന്നുള്ള ചിന്തയാണ് ക്രിസ്തുവിനെ എതിർക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. കാര്യം അവരെ ഒരു രീതിയിലും ആളുകൾ ശ്രദ്ധിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല. ഈ ചിന്ത മുൻപിൽ നിൽക്കുമ്പോൾ ഈ സംഭവത്തിനും ഒരു വിശദീകരണം തേടി ആദ്യം ജനങ്ങൾക്ക് വിശദീകരണം പത്രോസ് കൊടുത്തെങ്കിലും അതിൽ തൃപ്തിയല്ലാത്ത സംഘം ഒരുമിച്ച് കൂടി കഴിഞ്ഞപ്പോൾ ഇതിലൂടെ ചോദ്യം ചെയ്യലിലേക്ക് കടന്നു വന്നു. അതാണ് 4-ാം അധ്യായത്തിൻ്റെ 2-ഉം 3-ഉം വാക്യങ്ങൾ പത്രോസും സംഘവും ചോദ്യം ചെയ്യപ്പെടുകയാണ്. ആ ചോദ്യം ചെയ്യപ്പെടുന്ന കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നുവെന്ന് 4:5 പറയുന്നുണ്ട്. ഹന്ന, കയ്യാഫാവ്, മൂപ്പന്മാർ, ശാസ്ത്രിമാർ, യോഹന്നാൻ, അലക്സാണ്ടർ തുടങ്ങിയ ഒരു വലിയ സംഘം ഭീതി നിർണായകമായ അല്ലെങ്കിൽ ആശങ്കാജനകമായ ഒരു ചോദ്യം ചെയ്യലിനായി പത്രോസിനെയും സംഘത്തെയും മുൾമുനയിൽ നിർത്തുമ്പോൾ പത്രോസ് ഒരുപക്ഷെ ഭയപ്പെട്ട്, കർത്താവിൻ്റെ കാലഘട്ടത്തിലായിരുന്നെങ്കിൽ ഭയപ്പെട്ട സംഭവങ്ങൾ ഏറെയുണ്ട്. പക്ഷേ ഈ പുസ്തകത്തിൻ്റെ അപ്പോസ്തലപ്രവൃത്തികളിലെ 1:2 പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വന്നു കഴിഞ്ഞ പത്രോസ് ഇവിടെ ധീരനായ ഒരു ശിഷ്യത്വ പദവി, കർത്താവിൻ്റെ ശിഷ്യത്വ പദവിയുടെ പ്രധാനപ്പെട്ട ആശയം എന്തെന്ന് വ്യക്തമാക്കുന്ന രീതിയിൽ മറുപടി പറയാൻ തക്കവണ്ണം എക്വിപ്ഡ് ആകുകയാണ്. അതിനുവേണ്ടി ദൈവം പത്രോസിനെ ഒരുക്കുകയാണ്. അത് കൃത്യമായിട്ട് പറയുന്ന സംഭവം ഇങ്ങനെ 4:4 4:4. എന്നാൽ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു, പുരുഷന്മാരുടെ എണ്ണം തന്നെ 5,000. സംഭവം അത്രയും കേട്ട് പ്രസംഗം കഴിഞ്ഞപ്പോൾ തന്നെ ചോദ്യം ചെയ്യാൻ ആൾക്കാരൊക്കെ കൂടിയെങ്കിലും ഏറെ പേർ കർത്താവിൻ്റെ കൃപയിൽ വിശ്വസിക്കാൻ തുടങ്ങിയെങ്കിൽ അവരെ പിടിച്ചു വൈകുന്നേരം ആകുകൊണ്ട് പിറ്റേന്നാൾ വരെ കാവലിലാക്കി, കാരാഗൃഹത്തിലേക്ക് വിട്ടില്ലെങ്കിലും അവരെ ഒരു ഒബ്സർവേഷൻ സിസ്റ്റത്തിലേക്ക് മാറ്റുകയാണ്. അവരെ ഒരു ഒരു കൺട്രോളിങ് സിസ്റ്റത്തിലേക്ക്, നിരീക്ഷണത്തിലേക്ക് അവരെ മാറ്റി. പിന്നീട് ചോദ്യം ചെയ്യുന്ന സംഭവമാണ് 5 മുതൽ. പിറ്റേന്നാൾ അവരുടെ പ്രമാണികളും മൂപ്പന്മാരും ശാസ്ത്രിമാരും യെരുശലേമിൽ ഒന്നിച്ചുകൂടി. പിന്നീട് ആരൊക്കെ അവിടെ കൂടിയെന്നുള്ളത് പറയുന്നുണ്ട്. ഇതേ സംഭവങ്ങളുടെ റെഫറൻസ് ആണ് എക്സോഡസ് Chapter 2:14, Matthew 21:23. ഇതൊക്കെ നമുക്ക് സമയം കിട്ടുന്നതനുസരിച്ച് എടുത്തു വെച്ച് വായിക്കാമെങ്കിൽ കൂടുതൽ ഇതിന് വ്യക്തത ലഭിക്കുമെന്നുള്ളതിന് പ്രസക്തി ഉണ്ടെന്നുള്ള കാര്യം ഞാൻ ബോധ്യപ്പെടുത്തട്ടെ. അവരെ നടുവിൽ നിർത്തിയിട്ട് ചോദ്യം ചെയ്യുക, ഇതെന്തിനാണ് ഇങ്ങനൊരു കാര്യം നിങ്ങൾ ചെയ്തത്? ആരെ പ്രീതിപ്പെടുത്താനാണ്? മനുഷ്യരെ സന്തോഷിപ്പിക്കാനാണോ? അതോ മറ്റാരെങ്കിലും ഇതിൻ്റെ പിന്നിലുണ്ടോ? കുറേ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ 8 ശക്തമായൊരു ഉത്തരം നമുക്ക് നൽകുക. ഇറ്റ് ഈസ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ കൃപയാൽ ആണ്. കൃപയിൽ നിറഞ്ഞുകൊണ്ട് അവരോട് പറഞ്ഞു, ഈ ബലഹീന മനുഷ്യനുണ്ടായ ഉപകാരം നിമിത്തം ഇവൻ എന്തൊന്നിനാൽ സൗഖ്യമായി എന്ന് ഞങ്ങളെ ഇന്ന് വിസ്തരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായ നസറായനായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന് നിങ്ങളെല്ലാവരും അറിഞ്ഞുകൊള്ളുവീൻ. ഇതാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്ന ഒരു മനുഷ്യൻ്റെ ധൈര്യം. മരണത്തെ ഭയമില്ല, ആര് ചോദ്യം ചെയ്താലും അതിൻ്റെ മുമ്പിൽ തളരുകയില്ല, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ ധൈര്യവും കിട്ടും. ഇതാണ് പരിശുദ്ധാത്മാവിൽ നിറയുന്ന മനുഷ്യൻ്റെ ഒരു ജീവിത ക്രമം. അപ്രകാരം പത്രോസ്ലിഹ എഴുന്നേറ്റ് നിന്നു. പിന്നീട് അങ്ങോട്ട് വിശദീകരണം പറയാൻ തുടങ്ങി. 10 മുതൽ ഇതിൻ്റെ വിശദീകരണമാണ്. പ്രത്യേകിച്ച് 10 പരിശുദ്ധാത്മാവിൽ അനുഗ്രഹീതമായ ഒരു വിശദീകരണം കൊടുക്കുന്ന പത്രോസ്ലിഹ. ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം ലൂക്കോസിൻ്റെ സുവിശേഷം 12:11 നമുക്ക് വേണമെങ്കിൽ വായിക്കാവുന്നതാണ്. 12:11. സെയിന്റ് ലൂക്ക് Chapter 12:11. എന്നാൽ നിങ്ങളെ പള്ളികൾക്കും കോയ്മകൾക്കും അധികാരങ്ങൾക്കും മുമ്പിൽ കൊണ്ടുപോകുമ്പോൾ എങ്ങനെയോ എന്ത് പ്രതിപാദിക്കേണ്ടു എന്ന് പറയേണ്ടു എന്ന് വിചാരിക്കപ്പെടേണ്ട. പറയേണ്ടത് പരിശുദ്ധാത്മാവ് ആ നാഴികയിൽ തന്നെ നിങ്ങളെ പഠിപ്പിക്കും. ഫോർ ദ ഹോളി ഗോസ്റ്റ് ഷാൽ ടീച്ച് യു ഇൻ ദ സെയിം അവർ What we ought to say. സെയിന്റ് ലൂക്ക് Chapter 12:11. ഇതിന് മകുടമായ ഉദാഹരണമാണ് പത്രോസ്ലിഹായുടെ മറുപടി. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് കർത്താവ് നസറായനായ യേശുവിൻ്റെ നാമത്തിലാണ് ഈ മുടന്തൻ സൗഖ്യമായതെന്നുള്ള ധൈര്യപൂർവ്വമുള്ള ഉത്തരം അവരെ ഒരുപക്ഷെ ആശ്ചര്യപ്പെടുത്തി കാണും. തുടർന്ന് 11 മുതൽ വായിച്ചാൽ ഇതിൻ്റെ കൃത്യമായ വിശദീകരണങ്ങളാണ്. വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിൻ്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ. മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല. എത്ര ശക്തമായിട്ടാണ് പത്രോസ്ലിഹ പറയുന്നത്! അതിന് മുമ്പൊന്നും കണ്ടിട്ടില്ലാത്തൊരു ധൈര്യം. ആ ധൈര്യം ഇവിടെ പ്രകടിപ്പിക്കുവാനും പ്രചരിപ്പിക്കുവാനും പത്രോസ്ലിഹയെ നടത്തിയത് യെരുശലേമിൽ തന്നെ കാത്തിരുന്ന് പ്രാർത്ഥനയിലൂടെ പ്രാപിച്ച പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ്. ഈ നിറവ് നമ്മുടെയൊക്കെ ജീവിതത്തിലും ഉണ്ടാകുവാൻ ഉള്ളൊരു മുഖാന്തരമായി ഈ അധ്യായങ്ങളിലെ വാക്യങ്ങൾ ഇടയാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും 13-ാം വാക്യത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ പറയുന്ന ഒരു കാര്യം, ക്രിസ്തു എന്നത് വെറും ഒരു പേരല്ല, ആ പേരിനപ്പുറമായി ധാരാളം സാധ്യതകൾ ലോകത്തിന് കൈമാറ്റം ചെയ്ത ഒരു അദൃശ്യമായ ശക്തിയാണെന്നാണ് പത്രോസ്ലീഹ ആ പ്രസംഗത്തിൻ്റെ മധ്യേ പ്രകടിപ്പിച്ചതും പറഞ്ഞത്. അതുകൊണ്ട് ഗലീലക്കാരായ അക്ഷരവിജ്ഞാനമില്ലാത്ത യാതൊരു യോഗ്യതയും ഇല്ലാത്ത മനുഷ്യനായ പത്രോസ് ഇപ്രകാരം പറഞ്ഞത് കണ്ടപ്പോൾ ഒരുപാട് പഠിപ്പ് ഉണ്ടെന്ന് സ്വയം വിശ്വസിക്കുന്ന പരീശന്മാരും സദൂക്യരും പണ്ഡിതന്മാരും റാബിമാരുമൊക്കെ ആശ്ചര്യപ്പെട്ടതും 13-ാം വാക്യത്തിൽ വ്യക്തമായി പറയുകയാണ്. സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ അവരോടുകൂടി നിൽക്കുന്നത് കണ്ടതുകൊണ്ട് അവർക്കെതിര് പറയുവാൻ യാതൊരു നിവൃത്തിയും ഇല്ലായിരുന്നു. 14-ാം വാക്യം, എന്നിട്ട് അവരെ എല്ലാം അവിടെ നിന്ന് മാറ്റാനൊരു ആലോചന അവിടെ നടത്തി. 15-ാം വാക്യം, എന്നിട്ട് 17-ാം വാക്യത്തിലേക്ക് കയറിയാൽ അല്പം കൂടി ഇതിന് വ്യക്തത നൽകുന്ന ചില കാര്യങ്ങളിലേക്ക് പോവുകയാണ്. ഇത് പ്രധാനമായും ജനത്തിൻ്റെ ശ്രദ്ധ ആകർഷിച്ചതും അവരുടെ വിശ്വാസത്തെ ഉറപ്പിക്കാനും പറ്റിയ ഒരു വലിയ കാര്യമായി. ഒപ്പം ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ പത്രോസ്ലീഹ വളരെ ഭംഗിയായിട്ട് അതിന് വിശദീകരണം നൽകി. ഇത്രയുമായി കഴിഞ്ഞപ്പോൾ പത്രോസ്ലീഹായിക്ക് ഒരു അന്ത്യശാസനം കൊടുക്കുകയാണ്. അത് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടെ നിന്ന് പൊയ്ക്കൊള്ളണം. 18-ാം വാക്യം, അവരെ വിളിച്ചിട്ട് യേശുവിൻ്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത്, ഉപദേശിക്കുകയും അരുത് എന്നുള്ള ഒരു ഭീഷണിപ്പെടുത്തലിൻ്റെ സ്വരം 18-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. തുടർന്ന് വായിച്ചാൽ, അതിന് പത്രോസും യോഹന്നാനും ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പാകെ ന്യായമോ എന്ന് വിധിക്കുവിൻ. ഇവിടെ എല്ലാം ക്രിസ്തുവിലുള്ള ഉറച്ച വിശ്വാസം, അഭങ്കുരം, യാതൊരു തടസ്സവും പ്രയാസവും ബുദ്ധിമുട്ടുമില്ലാതെ ഈ ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ ഘോഷിക്കുവാൻ പത്രോസിനെ സഹായിച്ചത് പരിശുദ്ധാത്മാവാണെന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. ഇതിൻ്റെ ഒടുവിൽ ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റിൽസ് ചാപ്റ്റർ 4:24-30, ഇത്ര നടന്നു കഴിഞ്ഞപ്പോൾ പത്രോസ്ലീഹ ഈ അന്ത്യശാസന കേട്ട് മടങ്ങുകയല്ല ചെയ്തത്. അവർ വീണ്ടും അവർക്ക് ശീലമുള്ളതും തുടക്കം കുറിച്ചതുമായ ഒരു വലിയ പ്രവർത്തന ശൈലി വീണ്ടും കാണിക്കുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. താങ്ക്സ് ഗിവിംഗ് പ്രയർ എന്ന് വേണമെങ്കിൽ അതിനെ പരിചയപ്പെടുത്താമെന്ന് പിതാക്കന്മാർ എഴുതി വച്ചിരിക്കുകയാണ്. ഒരു വലിയ നന്ദി പ്രകാശനം നടത്തുന്ന ഒരു പ്രയർ. എന്തിനെക്കുറിച്ചാണെന്ന് ചോദിച്ചാൽ, നാലാം അധ്യായം 24:30 വാക്യം, 24 മുതൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു പറഞ്ഞത്, ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ നാഥനെ. ഈ പ്രാർത്ഥന കോട്ട് ചെയ്തത് ഇറ്റ് ഫ്രം സാംസ് 107:1. ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ നാഥനെ, നല്ലൊരു പ്രാർത്ഥനയുടെ തുടക്കമാണ്. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? ഇറ്റ് ഈസ് ടേക്കൺ ഫ്രം ജെറമായ 32:17. വീണ്ടും സങ്കീർത്തനത്തിലെ മറ്റൊരു വാക്യം കോട്ട് ചെയ്യുന്നു, സാംസ് 2:1. ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായും അവൻ്റെ അഭിഷിക്തിന് വിരോധമായും ഒന്നിച്ചുകൂടുകയും ചെയ്തിരിക്കുന്നു എന്ന് നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിനാൽ അരുളി ചെയ്തവനെ. ദൈവത്തെക്കുറിച്ചുള്ള അചഞ്ചലമായ ഭക്തിയും വിശ്വാസവും ദൈവത്തിൻ്റെ വിശേഷണങ്ങളും ഹൃദയത്തിൻ്റെ ഭാഷയിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് ഒരു സ്തോത്രാർപ്പണം, ഒരു നന്ദി പ്രകാശനത്തിലൂടെ പത്രോസ്ലീഹ ആവർത്തിക്കുകയാണ്. ഈ വിഷയം കഴിഞ്ഞു. നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധദാസിന് വിരോധമായി ഹെരോദാവും പൊന്തിയോസ് പിലാത്തോസും ജാതികളും ഇസ്രായേൽ ജനവുമായി ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി സംഭവിക്കണമെന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻ നിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു സത്യം. ഇപ്പോഴോ കർത്താവെ, ഞങ്ങളെ ഇവരൊക്കെ ഭീഷണിപ്പെടുത്തുന്നു. അത് ആ ഭീഷണിയെക്കുറിച്ച് പറയുന്നത് എസെക്കിയേൽ പ്രവചനം 2:6 വാക്യത്തിൽ ഇതുമായിട്ട് പ്രതിപാദിക്കുന്നൊരു വിഷയമുണ്ട്. എസെക്കിയേൽ 2:6, സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടുകൂടി പ്രസ്താവിക്കുവാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. ഒരെന്തോ പ്രാർത്ഥിച്ച്, നിന്റെ ദാസന്മാർക്ക് നിന്റെ കൃപ നൽകണമേ. അവരെക്കുറിച്ച് തന്നെ പറയുന്നു, വി ആർ ദ സെർവൻസ് ഓഫ് ഗോഡ്, ഓൺലി വിത്ത് യുവർ ഗ്രേസ് വി ക്യാൻ ഡു സംതിങ്. ഈ രണ്ട് ആശയം കൃത്യമായിട്ട് പറയുക. അവരിൽ തന്നെ ഞെളിയാൻ അവർക്കൊന്നുമില്ല, അഹന്തയുടെ സ്വരം അവിടെ വരുന്നില്ല. നീ പഠിപ്പിച്ചതും ഞങ്ങളെ പരിശീലിപ്പിച്ചതുമായ വിജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിൽ നിന്റെ കൃപ നൽകിയാൽ മറ്റുള്ളവരെ സഹായിക്കുവാനും സൗഖ്യമാക്കുവാനും ഞങ്ങളെ ഉപയോഗിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്ന ഒരു സ്തോത്ര പ്രാർത്ഥന. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ, ഇറ്റ് ഈസ് ഫ്രം ചാപ്റ്റർ 4:31, അവിടെ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ആദ്യത്തെ ചാപ്റ്ററുകളിലെല്ലാം പ്രാർത്ഥനയുടെ ശബ്ദം മുഖരിതമാകുന്ന സ്ഥലത്തെല്ലാം പരിശുദ്ധാത്മാവ് വരുമെന്നും പരിശുദ്ധാത്മാവ് വരുന്ന സ്ഥലത്ത് ദൈവകൃപ പരന്നൊഴുകുമെന്നും കൃത്യമായിട്ട് നമുക്ക് ബോധ്യം വരുന്ന സമയങ്ങളാണ്. അങ്ങനെ ഇത്രയും കഴിഞ്ഞപ്പോൾ വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. അത് അടിവരയിടണം. Verse 32, വിശ്വസിച്ചവരുടെ കൂട്ടം, അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ, നൗ ദ മൾട്ടിറ്റ്യൂഡ് ഓഫ് ദോസ് ഹു ബിലീവ്ഡ് വേർ ഓഫ് വൺ ഹാർട്ട് ആൻഡ് വൺ സോൾ, നെയ്തർ ഡിഡ് എനി വൺ സേ ദറ്റ് എനി ഓഫ് ദ തിങ്സ് ഹി പൊസസ്ഡ് വാസ് ഹിസ് ഓൺ, ബട്ട് ദേ ഹാഡ് ഓൾ തിങ്സ് ഇൻ കോമൺ. ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുകയും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ദൈവകൃപയിൽ ഒരുമിച്ച് നിറയുകയും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ആർക്കും സ്വന്തമായിട്ടൊന്നുമില്ല, എല്ലാം ദൈവത്തിൻ്റെതെന്ന് ചിന്തിച്ചു. അവർക്ക് ലഭിക്കപ്പെട്ടതെല്ലാം ദൈവത്തിൻ്റെ മുമ്പിൽ കാൽക്കൽ കൊണ്ടുവെക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ മുമ്പിൽ എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാർ, അവരുടെ മുമ്പിൽ കാണപ്പെടുന്ന ദൈവത്തിൻ്റെ ചൈതന്യം തുളുമ്പുന്ന ശിഷ്യന്മാരുടെ മുമ്പിൽ അവർ കൊണ്ടുവച്ചു. അപ്പോൾ അപ്പോസ്തലന്മാർ മഹാശക്തിയോടുകൂടി കർത്താവായ യേശുവിൻ്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. മുട്ടുള്ളവരാരും അതിലുണ്ടായിരുന്നില്ല. നിലങ്ങളെയോ വീടുകളുടെയോ ഉടമസ്ഥരായവർ ഒക്കെയും അവയെ വിറ്റ് വില കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കിൽ വയ്ക്കും. ഓരോരുത്തരും അവനവൻ്റെ ആവശ്യം പോലെ അപ്പോസ്തലന്മാർ വിഭജിച്ചു കൊടുക്കും. നമുക്ക് ഈ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഒരിക്കലും ചിന്തിക്കാനോ സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ഒരാശയമാണ്, സകലതും ദൈവത്തിൻ്റേത്. ദൈവകൃപയിൽ വിശ്വസിക്കുന്ന എല്ലാ മനുഷ്യൻ്റെയും മനസ്സിൽ തെളിയേണ്ടെന്നൊരു ചിന്തയാണ്, എനിക്കുള്ളതെല്ലാം ദൈവത്തിൻ്റേതാണ്. നമ്മളൊക്കെ അർത്ഥമറിഞ്ഞു അർത്ഥമറിയാതെയും ചില പാട്ടുകളൊക്കെ പാടും. അങ്ങനെ കൂടുന്ന പാട്ടത്തിൽ ഒരു പാട്ടാണ്, എല്ലാം എല്ലാം ദാനമല്ലേ, ഇതൊന്നും എൻ്റേതല്ല. നമ്മൾ വീട്ടിലിരിക്കുമ്പോഴും ആ പുതിയ സാധന സാമഗ്രികൾ വാങ്ങിക്കുമ്പോഴൊക്കെ നമ്മളിത് പാടും, പക്ഷേ ഇതെല്ലാം എൻ്റേതാണെന്നുള്ള ചിന്ത ഒരു നിഴൽ പോലെ ദൃഢമായി നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കപ്പെടുകയും ചെയ്യും. പക്ഷേ അപ്പോസ്തലന്മാരുടെ ചിന്തയാണ്, അപ്പോസ്തലന്മാരുടെ മുമ്പിലേക്ക് കൃപയിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ മനുഷ്യരൊക്കെ പറഞ്ഞു, ഇതെല്ലാം ദൈവത്തിൻ്റേതാണ്, അതുകൊണ്ട് എല്ലാം ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ചു. ആവശ്യത്തിനനുസരിച്ച് അവർ വിഭജിച്ചു കൊടുത്തു ശിഷ്യന്മാർ. ഇത് കണ്ടിട്ട് അവിടെയുള്ളൊരു മനുഷ്യന് വലിയൊരു മാറ്റമുണ്ടായി. ഇതാണ് ഈ പുസ്തകത്തിൻ്റെ അവസാന ഭാഗം. ഈ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് കയറിയാൽ ബർണബാസ് അല്ലെങ്കിൽ ജോസഫ് എന്ന പേരുള്ള അതിൻ്റെ പ്രത്യേക ഒരു വിശേഷണം കൂടെ കൊടുക്കുന്നുണ്ട്. സൺ ഓഫ് എൻകറേജ്മെൻറ്റ്, പ്രബോധന പുത്രൻ എന്ന് അറിയപ്പെടുന്ന ഒരു വ്യക്തി അവിടെ പരിചയപ്പെടുകയാണ്. അവരെന്ത് ചെയ്തു, തനിക്കുണ്ടായിരുന്ന നിലം വിറ്റു, പണം കൊണ്ടുവന്നു, അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. ഇതെന്തിനാണ് ഇങ്ങനെ ഒരാളുടെ പേരെടുത്തു പറയുന്നതെന്ന് പിതാക്കന്മാർ അതിന് കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം, ഈ ശിഷ്യത്വ പദവിയിലോ ശിഷ്യന്മാരുടെ സുഹൃത്ത് വലയത്തിലോ ഉണ്ടായിരുന്നവരൊക്കെ ക്രമ നിറഞ്ഞവരായിട്ട് മാറിയെങ്കിൽ അതിനപ്പുറമായ തലത്തിലേക്കും ഇതിൻ്റെ വ്യാപ്തി, ഇതിൻ്റെ ശക്തി വ്യാപിച്ചു എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ പ്രബോധന പുത്രൻ എന്നർത്ഥമുള്ള ബർണബാസ് എന്ന അപ്പോസ്തലൻ എന്ന് അപ്പോസ്തലന്മാർ മറുപേര് വിളിച്ച കുപ്രാദ്വീപുകാരനായ യോസഫ് എന്നൊരു ലേവ്യൻ തനിക്കുണ്ടായിരുന്ന നിലം വിറ്റു, പണം കൊണ്ടുവന്നു, അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അപ്പോൾ ഈ സംഭവത്തെ ഇവിടെ നമുക്ക് മനസ്സിലാകേണ്ടത് ഒരു കാര്യം, ഒരു ഇന്നർ സർക്കിളിൽ മാത്രമല്ല യഥാർത്ഥത്തിൽ ഈ വിഷയം കൈകാര്യം ചെയ്യപ്പെട്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആദിമ ക്രൈസ്തവ സഭ തുടക്കം കുറിക്കുന്നത് ശിഷ്യന്മാരും കന്യക മറിയാമും കുറച്ച് സാധാരണ മനുഷ്യരും ഉൾപ്പെടുന്ന യെരുശലേമിൽ മർക്കോസിൻ്റെ മാളികയുടെ ആ ചുറ്റുപാടിൽ ജീവിതക്രമത്തെ നിയന്ത്രിച്ചിരുന്ന സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന കാര്യസ്ഥൻ വന്നു കഴിഞ്ഞപ്പോൾ ഇതിലൂടെ അചഞ്ചലമായൊരു വിശ്വാസത്തിലേക്കും ഭക്തിയിലേക്കും ആ സമൂഹത്തെ നയിക്കുവാൻ തക്കവണ്ണം ഈ ഒരു കൊച്ചു പ്രാർത്ഥനയ്ക്ക് സാധിച്ചു. നമ്മുടെയും ദൈനംദിന ജീവിതത്തിൽ ഒരു കാര്യം ഓർക്കണം, നമ്മളൊരു പ്രാർത്ഥനയ്ക്കായിട്ടൊരു ദേവാലയത്തിൽ കൂടുമ്പോൾ, ഒരു പ്രാർത്ഥനയ്ക്കായി ഒരു ഭവനത്തിൽ കൂടുമ്പോൾ, പ്രാർത്ഥനയ്ക്കായി എവിടെ കൂടിയാലും, നമ്മൾ മനഃപ്രാർത്ഥന പ്രാർത്ഥന ചൊല്ലുന്നവരൊക്കെ നമ്മൾ വളരെ ഉച്ചത്തിൽ പറയുന്നൊരു വാക്യമുണ്ട്, രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും. അപ്പോൾ രണ്ടിൻ്റെയും മൂന്നിൻ്റെയും കാര്യം അതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. മനസ്സും ശരീരവും ആത്മാവും ഒരുമിച്ച് ചേരുന്നിടത്തൊക്കെ ദൈവമുണ്ട് എന്ന് വ്യാഖ്യാനിക്കുന്ന വ്യാഖ്യാനമുണ്ട്. രണ്ടോ മൂന്നോ പേർ, അതിൽ ഇത്രയായിട്ട് എടുത്താൽ മൂന്ന് പേര് കൂടിയാലേ അപ്പോൾ ഒരാൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു ചിന്ത വരും. അപ്പം എത്ര പേര് കൂടുന്നോ അവർക്കെല്ലാം ഒരു ഗുണം ഉണ്ടായിരിക്കണം. ഇവിടെ ശിഷ്യന്മാർ കാണിച്ചു തന്ന ഗുണം, ഒരേ മനസ്സും ഒരേ ആത്മാവും ആ നിറവിൽ പ്രാർത്ഥിക്കുന്നവരുടെ മധ്യത്തിലാണ് യഥാർത്ഥത്തിൽ ദൈവം വസിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് ഒത്തുചേരുമ്പോൾ നമ്മുടെ മനസ്സ് ഒരുമനപ്പെട്ട പ്രാർത്ഥനയിലൂടെ ഐക്യത്തിൻ്റെ മനസ്സിലേക്ക് നമ്മൾ മാറ്റപ്പെടണം. ദൈവാലയത്തിലാണ് നിൽക്കുന്നതെന്നുള്ള ബോധ്യം ഉണ്ടാകണം. ഞാൻ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനാണ് ഞാൻ നിൽക്കുന്നതെന്നുള്ള ബോധ്യം ഉണ്ടാകണം. ഈ ബോധ്യത്തിലൂടെയാണ് ദൈവം തമ്പുരാന് പ്രവർത്തിക്കാൻ സാധിക്കുന്നതെന്ന് അടിവരയിട്ട് നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്ന ഒരു വേദഭാഗമാണ് മൂന്നും നാലും അധ്യായങ്ങൾ തുടർച്ചയായി നമ്മൾ പഠിച്ചപ്പോൾ ബോധ്യപ്പെട്ടത്. ആയതിനാൽ നമ്മുടെ കൊച്ചു ജീവിതത്തിലും നമ്മുടെ തിരക്കും പണസമ്പാദനത്തിനും ജോലി കാര്യങ്ങൾക്കും കുഞ്ഞുങ്ങളുടെ കാര്യത്തിനുമായിട്ടൊക്കെ നമ്മളേറെ സമയം മാറ്റിവെക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നിറയാതെ നമ്മൾ എന്ത് ചെയ്താലും അത് നിഷ്ഫലമായി പോകും എന്നുള്ള ചിന്തയെ വീണ്ടും വീണ്ടും ഹൃദയത്തിൽ പഠിപ്പിക്കുവാനുള്ള ഒരു വേദഭാഗമായിട്ട് നമുക്കിതിനെ കാണാം. അതുകൊണ്ടാണ് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ തൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ കർത്താവിനോട് പ്രാർത്ഥിച്ചു, ഈ പ്രതിസന്ധികളും പ്രശ്നങ്ങളും രോഗങ്ങളും മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞു, മൈ ഗ്രേസ് ഈസ് സഫീഷ്യൻ്റ് ഫോർ യു, എൻ്റെ കൃപ നിനക്ക് മതി. ആ കൃപ ലഭിക്കണമെങ്കിൽ കട്ടിലപ്പടിയിൽ എൻ്റെ കൃപ നിനക്ക് മതി എന്ന് എഴുതി വെച്ചാൽ മാത്രം പോരാ, വേദപുസ്തകത്തിൻ്റെ പുറംചട്ടയിൽ ഒട്ടിച്ചിരിക്കുന്ന സ്റ്റിക്കർ മാത്രം പോരാ, നമ്മൾ വേദപുസ്തകം വായിക്കുമ്പം കൂടെ കൂടെ ഓരോ വാക്യം ഇഷ്ടപ്പെട്ടതൊക്കെ അടിവരയിട്ടാൽ പോരാ, ഹൃദയത്തിൽ ഇത് തുന്നിച്ചേർക്കണം. കർത്താവിൻ്റെ കൃപ പ്രാപിക്കണമെങ്കിൽ ഒരുമനപ്പെട്ട് ഏക മനസ്സോടുകൂടി പ്രാർത്ഥിക്കുക, ആ പ്രാർത്ഥനയുടെ തീക്ഷ്ണതയിൽ ദൈവം തമ്പുരാൻ്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക, സ്വീകരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവം തമ്പുരാൻ നമ്മളിലൂടെ പ്രവർത്തിക്കും. ഈ ചിന്തകൾക്ക് അടിസ്ഥാനമിട്ട് നമ്മുടെ ജീവിതത്തെ അല്പം കൂടി മാറ്റുവാൻ, നന്മയിലേക്ക് ത്വരിതപ്പെടുത്തുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.